രണ്ട്. ജോൺ ഡെന്നിസ്. സ്വന്തം കാലഘട്ടത്തിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയ വിമർശകനാണ് ജോൺ ഡെന്നിസ്. കാൽപ്പനികതാ കാലം ജോൺ ഡെന്നിസിനെ നോക്കിയില്ല. നവീന കാലത്താണ് ഡെന്നിസ് വായനക്കാരുടെ ഒരു വൻനിര സ്വന്തമാക്കിയത്. ഗ്രീക്ക് നാടകങ്ങളുടെയും ആംഗല നാടകങ്ങളുടെയും പരിസരങ്ങൾ തീർത്തും വ്യത്യസ്തമാണെന്ന് നിരീക്ഷിക്കാൻ അക്കാലത്ത് ഡെന്നിസിന് സാധിച്ചു. പക്ഷേ ചില അവാജ്യ ഭംഗികൾ ആസ്വദിക്കാനാണ് അദ്ദേഹത്തിന് കഴിഞ്ഞത്. യവന നാടകമായ ആൻറ്റിഗണിയിലെ ആൻറ്റിഗണി എന്ന കഥാപാത്രത്തിൻ്റെ വിലാപം പരിഹാസ്യമാണെന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. റൈമറുടെ ഷേക്സ്പിയറിയൻ നിരൂപണത്തെ അദ്ദേഹം ശരിവയ്ക്കുന്നുമുണ്ട്. ഒരു കലാസൃഷ്ടിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആത്മസത്തയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പലപ്പോഴും അദ്ദേഹത്തിന് കഴിയുന്നില്ല. സ്വന്തം കാലവും സ്കൂളുമാവണം ഡെന്നിസിൻ്റെ വിമർശനത്തെ തെറ്റായ പല നിഗമനങ്ങളിലേക്കും കൊണ്ടുപോയത്. ഹെൻറി നാലാമൻ്റെ രണ്ടാം ഭാഗത്തിൽ ഫാൾസ്റ്റാഫ് സംസാരിക്കില്ലാതെ യാതൊന്നും ചെയ്യുന്നില്ലെന്ന് ഡെന്നിസ് പരാതിപ്പെടുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത് കേൾക്കുക, ഹ്യൂമർ നോട്ട് വിറ്റ് ഈസ് ദ ബിസിനസ് ഓഫ് കോമഡി. വളരെ തെറ്റായ ഒരു വാദമാണിതെന്ന് ഗ്രഹിക്കുന്നതിന് പ്രയാസമുണ്ടാവില്ല. കോമഡിയിൽ ചിന്തയുടെ നിറവ് എപ്പോഴും ഉണ്ടായിരിക്കണം, അതല്ലെങ്കിൽ നർമ്മം വെറും പൊള്ളയായിത്തീരും. ഷേക്സ്പിയറിയൻ നാടകങ്ങളിൽ കാവ്യനീതിക്ക് സ്ഥാനമെന്നില്ല അദ്ദേഹം പരാതിപ്പെടുന്നുണ്ട്. അതേസമയം കാവ്യനീതി ലോകത്തിൽ നടപ്പുള്ള ഒന്നാണോ എന്ന് അദ്ദേഹം ആരായുന്നില്ല. പേജ് 97. ഡെന്നിസിൻ്റെ പ്രധാന രചനകൾ താഴെ പറയുന്നവയാണ്. 1. ദ അഡ്വാൻസ്മെൻറ്റ് ആൻഡ് റിഫോർമേഷൻ ഓഫ് പോയട്രി. 2. ദ ഇംപാർഷ്യൽ ക്രിട്ടിക്. 3. ഗ്രൗണ്ട്സ് ഓഫ് ക്രിറ്റിസിസം ഇൻ പോയട്രി. ഇവയിലൂടെ അദ്ദേഹം ആവിഷ്കരിക്കുന്ന കാവ്യതത്വങ്ങൾ ഇപ്രകാരം സംഗ്രഹിക്കാം. 1. കവിത മതാത്മകമാണ്. 2. കവിതയിൽ കാവ്യനീതി അനുപക്ഷീണീയമാണ്. 3. കഥാർസിസിലൂടെ മനസ്സിനെ സംസ്കരിക്കുക എന്നതാണ് കവിതയുടെ ലക്ഷ്യം. കവിത ദൈവശാസ്ത്രത്തിൻ്റെ ഒരു ഉത്പന്നം മാത്രമാണെന്ന് അദ്ദേഹം കരുതുന്നു. പഴയ കലാനിയമങ്ങൾ അനുസരിക്കപ്പെടണമെന്ന് അദ്ദേഹത്തിന് പക്ഷമുണ്ട്. എഴുത്തുകാർ പ്രാചീനരെ അനുകരിക്കണം. സ്യൂഡോ ക്ലാസിസത്തിൻ്റെ വക്താവായിരുന്നു ഡെന്നിസ്. എങ്കിലും കാൽപ്പനികതയുടെ ഒരംശം എങ്ങനെയോ അദ്ദേഹത്തിന് ലീനമായിരുന്നു. പാഷൻ ഈസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് മെറിറ്റ് ഓഫ് പോയട്രി ആൻഡ് ദെർഫോർ ഇറ്റ് മസ്റ്റ് ബി എവറി വേർ. ഡെന്നിസ് എഴുതിയ വാക്കുകളാണിവ. വികാര ചിത്രങ്ങളിലൂടെ ആനന്ദിപ്പിക്കുന്ന എന്നതാണ് കവിതയുടെ ഉദ്ദേശമെന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. 15. നിയോ ക്ലാസിക്കൽ വിമർശം, അഡിസനും അലക്സാണ്ടർ പോപ്പും. ആംഗല നിരൂപണ ചരിത്രത്തിലെ ഒരു പരിണാമഘട്ടത്തിൻ്റെ അഗ്രദൂതനായാണ് ജോർജ് വാട്സൺ, ജോസഫ് അഡിസൺ എന്നീ വിമർശക പ്രതിഭയെ വിലയിരുത്തുന്നത്. അഡിസൺ മഹത്തായ വിമർശന ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടില്ല. എങ്കിലും മാറ്റത്തിൻ്റെ ഒരു ലക്ഷണം എന്ന നിലയിൽ അസാധാരണമാണ് അഡിസൻ്റെ വിമർശനം. കവിയുടെ സർഗകർമ്മത്തിൻ്റെ നിയന്താവ് എന്ന നിലയിൽ നിന്നും വായനക്കാരൻ്റെ കൂട്ടുകാരൻ എന്ന നിലയിലേക്ക് വിമർശകനെ കൊണ്ടുപോവുകയാണ് അഡിസൺ ചെയ്തത്. വിമർശനത്തിലെ സിദ്ധാന്തവത്കരണത്തിനെ ഭാവുകൻ്റെ പ്രതികരണത്തോട് ബന്ധപ്പെടുത്തിയ നിരൂപകനാണ് അദ്ദേഹം. സാഹിത്യത്തിൽ വായനക്കാരന് ഉള്ള പ്രാമാണ്യത്തിന് അഡിസൺ പ്രതിഷ്ഠ നൽകി. വായനക്കാരൻ്റെ അഭിരുചിയുടെ വ്യാഖ്യാനത്തിലാണ് അഡിസന് താല്പര്യം. അഭിരുചിയുടെ രൂപീകരണമാണ് അഡിസൻ്റെ നിരൂപണത്തിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം. ഏതു കൃതിയിലും ചട്ടങ്ങളുടെ യാന്ത്രികമായ അനുഷ്ഠാനം അന്വേഷിക്കുന്നത് വ്യർത്ഥമാണെന്ന് അഡിസൺ കരുതി. അൻ അക്കൗണ്ട് ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഇംഗ്ലീഷ് പോയറ്റ്സ് എന്ന ഗ്രന്ഥം 23 വയസ്സിലാണ് അഡിസൺ എഴുതുന്നത്. പ്രസ്തുത ഗ്രന്ഥത്തിൽ ചോസറേയോ സ്പെൻസറേയോ വേണ്ടവണ്ണം മനസ്സിലാക്കുവാൻ യുവാവായ അഡിസന് കഴിയുന്നില്ല. പേജ് 98. ഇടക്കാലത്ത് അദ്ദേഹം രചിച്ച ഡിസ്കോഴ്സ് ഓൺ മോഡൽസ്, ദ റിമാർക്സ് ഓഫ് ഇറ്റലി എന്നീ രചനകളിൽ ശ്രദ്ധേയമായ വിമർശനെ ദൃഷ്ടിയല്ലാത്താനും ദ ടാറ്റ്ലർ, ദ സ്പെക്ടക്ടർ എന്നിവർക്ക് വേണ്ടി എഴുതിയ പ്രബന്ധനങ്ങളിലൂടെയാണ് അഡിസൺ ഒരു വിമർശകൻ എന്ന നിലയിൽ അനശ്വരനാകുന്നത്. ദുരന്ത നാടകത്തെപ്പറ്റി അഡിസൺ നടത്തുന്ന വിചാരണകൾ അരിസ്റ്റോട്ടലിയൻ എന്ന വിശേഷണമേ അർഹിക്കുന്നുള്ളൂ. ആധുനിക ദുരന്ത നാടകങ്ങൾക്ക് പൂജനീയമായ മഹത്വമുണ്ടെന്ന് അദ്ദേഹം എഴുതുന്നു. ഷേക്സ്പിയറുടെ നാടകങ്ങളെക്കുറിച്ചുള്ള ചർച്ചയിൽ അഡിസൺ പതറുന്നുണ്ട്. മികച്ച നാടകങ്ങൾ ഒഴിവാക്കിക്കൊണ്ടാണ് അദ്ദേഹം ഷേക്സ്പിയറെ വിലയിരുത്തുന്നത്. ദുരന്ത നാടക ചർച്ചകളിൽ അഡിസൺ തിളങ്ങുന്നത് കാവ്യനീതിയെക്കുറിച്ച് പരാമർശിക്കുമ്പോഴാണ്. കാവ്യനീതി അന്യാവശ്യകവും അസംബന്ധവുമാണെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. മിൽട്ടന്റെ പാരഡൈസ് ലോസ്റ്റ് എന്നീ മഹനീയമായ കാവ്യത്തെപ്പറ്റിയുള്ള ആസ്വാദനത്തിൽ അഡിസന്റെ നിയോ ക്ലാസിക്കൽ മനസ്സ് സ്പഷ്ടമാകുന്നുണ്ട്. അരിസ്റ്റോട്ടൽ, ഹോറസ്, ലോങ്കിനസ് എന്നിവരുടെ സിദ്ധാന്തങ്ങൾ അദ്ദേഹത്തിൻ്റെ സഹായത്തിനെത്തുന്നു. ഉത്തമ കാവ്യമാതൃകകൾക്ക് അഡീസൺ ഹോമറിലേക്കും വെർജിലേക്കും ചെല്ലുന്നു. ഫാബിൾ, ക്യാരക്ടർ, സെൻറ്റിമെൻറ്റ്, ഡിക്ഷൻ എന്നീ അംശങ്ങളിലാണ് പറുതീത നഷ്ടത്തിൽ അദ്ദേഹം അന്വേഷിക്കുന്നത്. ക്ലാസിക്കൽ മഹാകാവ്യത്തിൻ്റെ ലക്ഷണങ്ങൾ ഒട്ടുമിക്കവയും പറുതീസ നഷ്ടത്തിൽ ഒത്തിണങ്ങിയിരിക്കുന്നു. മിൽട്ടൺ ഹോമറിനെ അനുഗമിക്കുന്നു, അതുകൊണ്ട് അദ്ദേഹം മഹാനായ കവിയായിത്തീരുന്നു. അഡീസന്റെ യഥാസ്ഥിതിക മനോഭാവം പ്രസ്തുത പഠനത്തെ സീമിതമാക്കുകയാണ് ചെയ്യുന്നത്. ഭാവനയെപ്പറ്റി അഡീസന് തൻ്റെതായ കാഴ്ചപ്പാടുണ്ടെന്നാണ് ഒരു പക്ഷം. ലോക്കിൻ്റെയും ഹോബ്സിൻ്റെയും തത്വങ്ങളുടെ ആവർത്തനമല്ലാതെ ഭാവനയെക്കുറിച്ച് മൗലികമായ യാതൊരു നിരീക്ഷണവും അദ്ദേഹത്തിൻ്റെ നിരൂപണത്തിലില്ലെന്ന് മറ്റൊരു പക്ഷം. ഭാവനയുടെ പ്രഹസനത്തെക്കുറിച്ചാണ് അഡീസൺ ചിന്തിക്കുന്നത്. ഫാൻസി, ഇമാജിനേഷൻ എന്നീ പരികൽപ്പനകൾക്ക് തുല്യാർത്ഥമാണ് അഡീസൺ നൽകുന്നത്. ഭാവന രണ്ട് വിധമാണ്. ആദ്യത്തേത് വസ്തുജ്ഞാനം, പ്രാഥമിക ഭാവന. രണ്ടാമത്തേത് വസ്തുജ്ഞാനത്തെ ആശ്രയിച്ച് വരവാകുന്ന രണ്ടാമത്തെ ആശയം, ദ്വിതീയ ഭാവന. സൗന്ദര്യവും അസാധാരണത്വവും മഹത്വവും സമാസ്വതിക്ക് മട്ടിയിലാണ് ദൈവം മനുഷ്യഹൃദയം സൃഷ്ടിച്ചിരിക്കുന്നത്. ഭാവനയെ അഡീസൺ കാഴ്ചയോടെയാണ് ബന്ധിപ്പിക്കുന്നത്. നേത്രപുടത്തിന് മുന്നിലുള്ള വസ്തുജാതവുമായാണ് ഭാവന സംവേദിക്കുന്നത്. ആ വസ്തുജാതത്തെ പിന്തുടരുന്ന ആശയലോകത്തിലാണ് ദ്വിതീയ ഭാവന പ്രവർത്തിക്കുക. ദ്വിതീയ ഭാവന മാനസ പ്രത്യക്ഷമാണെന്നർത്ഥം. ദൃഷ്ടാവാണ് കവിയെന്ന് പറഞ്ഞ് നിർത്തുകയല്ല അഡീസൺ ചെയ്യുന്നത്. സഹൃദയന് ലോകം കാട്ടിക്കൊടുക്കുകയാണ് കവിയുടെ വൃത്തി. ദ പോയറ്റ് ഗീവ്സ് അസ് എ ഫ്രീ വ്യൂ ഓഫ് ആൻ ഒബ്ജെക്ട് ആസ് ഹി പ്ലീസസ് ആൻഡ് ഡിസ്കവേഴ്സ് ടു അസ് സെവറൽ പാർട്സ് ദാറ്റ് എയ്തർ വി ഡിഡ് നോട്ട് അറ്റൻഡ് ടു ഓർ ദാറ്റ് ലേ ഔട്ട് ഓഫ് അവർ സൈറ്റ് വെൻ വി ഫസ്റ്റ് ബിഹാൻഡ് ഇറ്റ്. മേലുദ്ധരിച്ച വാക്യം അഡീസന്റെ ഉൾക്കാഴ്ചയ്ക്കുള്ള നിർദ്ദേശനം കൂടിയാണ്. എങ്കിലും അദ്ദേഹത്തെ പല സാഹിത്യ ചരിത്രകാരന്മാരും താഴ്ത്തിക്കിട്ടാനുള്ള ശ്രമിച്ചിട്ടുള്ളത്. ഡോക്ടർ ജോൺസന്റെ കാലഘട്ടം അഡീസനെ നല്ലൊരു നിരൂപകനായി കാണാൻ തയ്യാറായില്ല. അഡീസന്റെ വിമർശനം അശാസ്ത്രീയവും പരീക്ഷണ പ്രവണവും ഉള്ളതാണെന്ന് അവർ വിശ്വസിച്ചു. തത്വങ്ങളല്ല, അഭിരുചിയാണ് അദ്ദേഹത്തിന്റെ വഴികാട്ടി. ഭാവനയുടെ ഹർഷങ്ങളെപ്പറ്റി അഡീസൻ എഴുതിയ ലേഖനം എന്നും അനുസ്മരിക്കപ്പെടുമെന്ന് കരുതാം. കലയുടെ അഭിരുചിയും സീമകൾ നിർവചിക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ വിഷയ സമീപനം ഏറെക്കുറെ ഉപരിപ്ലവം തന്നെയാണ് ഇവിടെയും. എങ്കിലും ആ ചർച്ചത അന്നത്തെ സ്ഥിതിക്ക് ഒട്ടും നിസ്സാരമായിരുന്നില്ല. സ്വന്തം കാലഘട്ടത്തിൻ്റെ അഭിരുചിക്ക് നിയമകമായി തീരുക എന്ന തലത്തോളം ചെന്നെത്തിയ വിമർശനമാണ് അദ്ദേഹത്തിൻ്റേത്. അലക്സാണ്ടർ പോപ്പ്. വിമർശകനെന്ന നിലയിലല്ല, കവി എന്ന നിലയിലാണ് അലക്സാണ്ടർ പോപ്പ് കാലത്തെ ജയിക്കുന്നത്. പക്ഷേ വിമർശനത്തിന് അദ്ദേഹം ചെയ്ത സംഭാവനകൾ വിഗണിക്കാൻ സാധ്യമല്ല. അദ്ദേഹത്തിൻ്റെ വിമർശന രചനകൾ താഴെ പറയുന്നവയാണ്. ഒന്ന്, എസ്സേ ഓൺ ക്രിട്ടിസിസം. രണ്ട്, ലിമിറ്റേഷൻസ് ഓഫ് ദ എംതസിസ് ഓഫ് ഹൊറാസ് ടു അഗസ്റ്റസ്. മൂന്ന്, ആർട്ട് ഓഫ് സിങ്കിങ്. നാല്, പ്രിഫേസ് ഓഫ് ഷേക്സ്പിയർ. അഞ്ച്, ലെറ്റേഴ്സ്. ആറ്, പ്രിഫേസ് ഓഫ് ദ ട്രാൻസ്ലേഷൻ ഓഫ് ദ ഇലിയഡ്. ഇവയിൽ എസ്സേ ഓഫ് ക്രിട്ടിസിസം എന്ന രചനയാണ് പ്രശസ്തവും പ്രസക്തവും. പദ്യത്തിൽ എഴുതപ്പെട്ട പ്രസ്തുത നിബന്ധം പോപ്പ് ആദ്യം എഴുതിയ ഗദ്യത്തിലാവണം എന്ന് കരുതുന്നവരുണ്ട്. എസ്സേ ഓൺ ക്രിട്ടിസിസം ഹോറസിന്റെ ആഴ്സ പോയറ്റിക്കയുടെ മാതൃകയിലാണ് എസ്സേ എഴുതിയിരിക്കുന്നത് വ്യക്തം. പോപ്പിന്റെ പ്രബന്ധത്തിന്റെ ചരിത്ര പ്രാധാന്യം അന്വേഷിതകമാകുന്നു. കവിതയിലെ അഭിജാത പദ്ധതിയുടെ നിയമങ്ങളും ചട്ടങ്ങളും എസ്സേയിൽ ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇംഗ്ലീഷ് ഭാഷയിൽ പ്രസ്തുത പദ്ധതിയുടെ പ്രോദ്ഘാടനം ന്മാർ കൗലി, ഡേവനന്റ്, ഡെൻഹം എന്നിവരാണ്. ഡ്രൈഡൻ എന്ന് ഈ പദ്ധതിയെ പ്രകീർത്തമാക്കി. എങ്കിലും പോപ്പാണ് തികഞ്ഞ പ്രതിനിധി ആയി അറിയപ്പെടുന്നത്. അവ്യവസ്ഥയ്ക്ക് വ്യവസ്ഥയും ദ്രവ്യവസ്ഥയ്ക്ക് ഘരൂപവും നൽകിയതാണ് അദ്ദേഹം. പോപ്പിന്റെ സിദ്ധാന്തങ്ങൾ പൊതുവെ പ്രാമാണികമാണെന്ന് അംഗീകരിക്കപ്പെടുകയും ചെയ്തു. ജോൺസൺ എസ്സേക്ക് പ്രകീർത്തിക്കുന്നത് വായിക്കുക. ദ എസ്സേ ഓൺ ക്രിറ്റിസിസം ഈസ് വൺ ഓഫ് പോപ്സ് ഗ്രേറ്റസ്റ്റ് വർക്ക് ആൻഡ് ഇഫ് ഹി ഹാഡ് റിട്ടൺ നത്തിങ് എൽസ് It would have placed among the first criticism and first poets, as it exhibits every mode of excellence that can embellish or dignify didactic composition, selection of matter, novelty of arrangement, justness of percept, splendor of illustration, and prosperity of digression. Adhe samayam Digwency, Leslie Stephen, en mudal per essay slaghikan tayaragunnilla enna vastudeyum eduthu parayanam.